ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, नाउ वी आर लिसनिंग टू तैत्तिरीय उपनिषद इन मलयालम, प्रेजेंटेड बाय श्री स्वामी कैवल्यानंद। थैंक यू। ओम नमः शिवाय।
ഇവിടെ ഇവര് വാചകത്തിൽ ആനന്ദവല്ലിയുടെ മുഴുവൻ താല്പര്യവും ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുകയാണ്. ആനന്ദവല്ലിയിൽ എന്താണ് ചർച്ച ചെയ്തത്? പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ്? സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മം. ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞ സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. ആകാശാദികാര്യം അന്നമയാന്തം സൃഷ്ടുവ, സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ ആകാശം തുടങ്ങി ഈ അന്നമയാന്തം വരെയുള്ള കാര്യത്തെ സൃഷ്ടിച്ചു. തദ്ദേവ അനുപ്രവിഷ്ടം, ആ സൃഷ്ടിച്ചവൻ തന്നെ അതിലേക്ക് പ്രവേശിച്ചു. വിശേഷവ ദിവ ഉപലഭ്യമാണ്, സൃഷ്ടിച്ചവൻ അനുപ്രവേശിച്ചു. അവിടെ പറയുന്നു വിശേഷവ ദിവ ഉപലഭ്യമാണ്. സൃഷ്ടി, സൃഷ്ടികർത്താവ് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇവിടെയും ഛാന്ദോഗ്യത്തിൽ പറയും സദേവ സമേതമന്ദ്ര ആസി ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഇവിടെ സത്യം ഞാൻ അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ ഏകമേവ അദ്വിതീയം ബ്രഹ്മ അത് സൃഷ്ടിച്ചു. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ആ സൃഷ്ടിയുടെ ഫലം എന്താണോ അതാണ് വിശേഷവും ഇവ ഉപലഭ്യമാണ്. എന്തോ മാറ്റം സംഭവിച്ചത് പോലെ അനുഭവപ്പെടുന്നുണ്ട് സൃഷ്ടിക്ക് ശേഷം. വാസ്തവത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ആർക്കും ഈ സൃഷ്ടികർത്താവ് പരമാർത്ഥത്തിൽ മാറ്റം സംഭവിക്കില്ല, കാരണം അത് ഏകരൂപമാണ്, അദ്വയമാണ്, മാറ്റം സംഭവിക്കാൻ വഴിയില്ല. പക്ഷെ വിശേഷവ ദിവ ഉപലഭ്യമാണ്, എന്തോ മാറ്റം സംഭവിച്ചതുപോലെ. എന്തൊക്കെ വിശേഷങ്ങളാണ് സംഭവിച്ചത്? ഈ പ്രപഞ്ചാനുഭവം, അത് സൃഷ്ടിയുടെ ഫലം. അതിന് തുടർന്നു വരുന്ന കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങൾ, ശരീരബോധം, ശരീരാഭിമാനം, ബന്ധമോക്ഷങ്ങളെ കുറിച്ചുള്ള സങ്കല്പം, ഈശ്വരൻ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത്തരം കൽപ്പനകൾ, ഇതാണ് വിശേഷവ ദിവ ഉപലഭ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? സൃഷ്ടിയിൽ സ്വയം അനുപ്രവേശിച്ചപ്പോ, സ്വയം സൃഷ്ടിച്ചു, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ. സൃഷ്ടിയിലുള്ള പ്രവേശം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയോട് താതാമ്യപ്പെടുക. യസ്മോ തസ്മോ, ഇതുകൊണ്ട്. ഇത് ഭാഷ്യകാരനോട് വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് മുമ്പ് ഇവിടെ ഈ ഇവിടെ നിന്നാണ് സൃഷ്ടി ആരംഭിച്ചത്. എവിടെയാണ് സൃഷ്ടി അനുഭവപ്പെടുന്നത്? ആരാണ് സൃഷ്ടികർത്താവ്? സൃഷ്ടികർത്താവിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഏഷ സർവജ്ഞ, ഏഷ സർവീശ്വര, ഏഷ അന്തര്യാമി. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറയുന്നു. അന്തര്യാമിയാണ്, എന്തായാലും തനിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. ഈ സൃഷ്ടിയോട് താതാമ്യപ്പെട്ടിരിക്കുന്ന തനിക്കിതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ സർവീശ്വരനായിരിക്കുന്നവൻ, സർവജ്ഞനായിരിക്കുന്നവൻ ഇവനെ സൃഷ്ടിക്കാൻ കഴിയും. സർവീശ്വരനും സർവജ്ഞനുമായിരിക്കുന്നവൻ ആ നിലയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ ജാഗ്രത സ്വപ്നം. അപ്പൊ സൃഷ്ടി എവിടെ നിന്ന് ആരംഭിച്ചു? സുഷുപ്തിയിൽ നിന്ന്. അവിടെയാണ് സർവീശ്വരനും സർവജ്ഞനുമായിരിക്കുന്ന ആത്മാവ്. മാണ്ഡവ്യത്തിൽ വിശദമായി ചർച്ച ചെയ്താണ് അവിടെ നിന്ന്. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്ന്, അതല്ലാതെ സൃഷ്ടി. അപ്പൊ സൃഷ്ടികർത്താവ് ഈശ്വരനും സർവജ്ഞനും സർവീശ്വരനുമായി ഇരിക്കുന്നവൻ. അപ്പൊ സൃഷ്ടി, സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് സുഷുപ്തിയും ജാഗ്രത സ്വപ്നങ്ങളാണ്. ഇതാണ് ഉപനിഷത്തിൽ പറയുന്ന ആകാശാദിഭൂതങ്ങളുടെ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ ഈ അനുപ്രവേശം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, നമ്മൾ കൽപ്പിക്കുകയാണ് ഒരു ഈശ്വരൻ, ഏതോ ഒരു ഈശ്വരൻ ഇതിലേക്ക് സൃഷ്ടിച്ചു, എന്നിട്ട് ആ ഈശ്വരൻ ഇതിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സർവജ്ഞനും സർവേശ്വരനുമായിരിക്കുന്ന ആ ഈശ്വരൻ വന്നിട്ട് ഈ അല്പജ്ഞനും പരിച്ഛിന്നനുമാകുക എന്ന് പറയുന്നത് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മറ്റ് ദ്വൈത ദർശനങ്ങളിലെല്ലാം ഈശ്വരനെപ്പോൾ വേറെ മാറ്റി തന്നെ നടത്തുന്നത്. ഈശ്വരനൊരു ന്യൂനത സംഭവിച്ചിട്ടില്ല. ഈശ്വരൻ എവിടെയിരുന്ന് സൃഷ്ടിക്കുന്നു? സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, പകലിനെ സൃഷ്ടിച്ചു, രാത്രിയെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയും. അവിടെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ വേറെ മാറിയിരിക്കുകയാണ്, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൃഷ്ടിക്കുന്നവൻ ഈ സൃഷ്ടിയിൽ നിന്നും മാറിയിരിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ അദ്വൈതത്തിൽ മാത്രമേ ഇത് പറയാറുള്ളൂ. ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന സുഷുപ്തി പറയും. അദ്വൈതത്തിൽ മാത്രമേ അത് പറയാൻ കഴിയും. അതുകൊണ്ട് സുഷുപ്തി കാരണരൂപത്തിൽ എന്ന് പറയുന്നു. അവിടെ കാരണരൂപത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടികർത്താവ് അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഇതിനൊരു കാരണം വേണമല്ലോ നമ്മൾ യുക്തമായി ചിന്തിക്കുമ്പോൾ. അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമായത്. അവിടെ സൃഷ്ടികർത്താവ് സർവജ്ഞനായും സർവീശ്വരനായും ഇരുന്നു. എന്നാൽ മാത്രമേ ഇതിൽ അനുപ്രവേശം സാധ്യമാകൂ. അത് സർവജീവന്മാരുടെ അനുഭവമാണ്. എന്താണോ ഉറങ്ങിയ ഞാൻ തന്നെ ഉണർന്ന് ഇതെല്ലാം അനുഭവിക്കുന്നു. അവിടെ ആരാണോ ഉണ്ടായിരുന്നത് അയാൾ തന്നെയാണിപ്പോൾ ഇതിനോടെല്ലാം താതാന്യപ്പെട്ട് വിശേഷ ദിവ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ ഉപലഭ്യമാനം അനുഭവപ്പെടുന്നു. ഇതാണ് സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം. അതാണ് ഈ ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. യസ്മാ സർവകാര്യ വിലക്ഷണം അദൃശ്യാദി ധർമ്മകം ഏവ ആനന്ദം തദൈവ അഹമിതി വിജാനിയാ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ഈ സർവകാര്യ വിലക്ഷണം, എന്തൊക്കെ ഇവിടെ സൃഷ്ടി സംഭവിച്ചോ അതിൽ നിന്നെല്ലാം സദാ മാറി നിൽക്കുന്നത് അദൃശ്യാദി ധർമ്മകം. അതിനെങ്ങനെ വിശേഷിപ്പിക്കും? അദൃശ്യമാണ് അചിന്ത്യം, അദൃശ്യം, അപ്രമേയം. അതാണ് സൃഷ്ടിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒന്ന് മാത്രം നിഷേധിക്കാൻ കഴിയുന്നില്ല, മറിച്ച് അതിന്നതാണ് എന്നതിനെ അറിയാൻ കഴിയുന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അത് പ്രാപ്യ മനസ്സഹ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല. അദൃശ്യാതിധർമ്മവും ഏവ ആനന്ദം, ഈ സൃഷ്ടി, സൃഷ്ടിയോടുള്ള ഈ താതാത്മ്യം, അതിനെ തുടർന്ന് വരുന്ന ദ്വന്ദ്വാത്മക അനുഭവം, ഇതൊന്നുമില്ല എങ്കിൽ അതാണ് ആനന്ദം. പരമ ആനന്ദ, ആനന്ദഘന എന്നെല്ലാം പറയും. അത് ആ സുഷുപ്തനായ താൻ തന്നെയാണ്, അല്ല വേറെ ആനന്ദമില്ല. ഇതെല്ലാം അവസാനിച്ചാൽ അത് ആനന്ദമാണ്. തലയിലൊരു വലിയ ഭാരം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ ഭാരം ദുഃഖത്തിലുണ്ടാകും. ഭാരം താഴെ ഇറക്കിയാലോ അത് ആനന്ദം. ഈ ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാരമാണ്. സുഹൃത്തി എന്ന് പറയുന്നത് ഈ ഭാരം ഇറക്കി വെക്കുന്നു. ആനന്ദം തദൈവഹം ഇതി വിജാനീയ, തദൈവഹം എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭാഷകാരൻ പറയും ഇവിടെ തത്വം പദങ്ങളുടെ അർത്ഥത്തെ നിർണയിക്കുകയാണ്. അവിടെ പറഞ്ഞെന്താണ്? തത് ത്വം അസി. വളരെ ലളിതമായി അത് മനസ്സിലാക്കാം. അവിടെ അങ്ങനെ ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ട്. അതിന് മനസ്സിലാക്കുന്നതിന് പല പ്രക്രിയകളുമുണ്ട്. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ, അല്പജ്ഞനും ആയ ജീവൻ, അതിനെ രണ്ട് ഉപാധികൾ, ഉപാധികളെ നിഷേധിക്കുക, അത് ലക്ഷണാവൃത്തിയിലൂടെ ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കുക, ഇത്തരം സങ്കീർണമായ പ്രക്രിയകളുണ്ട്. അതുകൂടാതെ അത് ലളിതമായി മനസ്സിലാക്കാം. എങ്ങനെ? തത്, അത്. ഇവിടെ അതെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ. എന്താണോ ജാഗ്രത സ്വപ്നങ്ങൾക്കപ്പുറം ഏതിനാണോ യേശ സർവജ്ഞ, യേശ സർവീശ്വര, യേശ അന്തര്യാമി, യേശ യോനി എന്ന് പറഞ്ഞതാണ് തത്. അല്ല, നമ്മുടെ മനസ്സിൽ നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന അല്ല, സുഷുപ്തൻ ആയിരുന്നവൻ, ഈ ജാഗ്രതയിലേക്ക് വരുന്നതിന് മുമ്പിരുന്നവൻ, അതാണ് തത്. തത് ത്വമസി, അത് നീ, ഇപ്പോ ഈ ഉണർന്നിരിക്കുന്നവൻ നീ അതാണ്. മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ ഈ ജഹല്ലക്ഷണ, അജഹല്ലക്ഷണ, അജഹല്ലക്ഷണ ഇങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യമേ അവിടെ പരാമർശിക്കുന്നില്ല. സദൈവ സ്വമീതം അഗ്ര ആസി, മുമ്പ് സത്തായിരുന്നു, മുമ്പ് എപ്പോ ഇതെല്ലാം കാണുകയും അനുഭവിക്കുന്നതും ചെയ്യുന്നതിന് മുമ്പ് സുഷുതിയിൽ താൻ സുപ്തനായിരുന്നപ്പോൾ സത്തേവ, സത്ത് മാത്രം. എന്താ സത്തെന്ന് പറയുന്നത്? നിഷേധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് ഇവിടെ വന്നു, ഇപ്പോ ഞാനായി, ഞാൻ ശരീരമായി, അല്ലെങ്കിൽ എന്റെ ശരീരമായി, എന്റെ മുമ്പിൽ പ്രപഞ്ചമായി, അത് തോം. ഈ ഞാൻ ഇതൊന്നുമില്ലാത്ത അതാണ് തത് എന്നാണ് ഇവിടെ ലളിതമായി ബോധിപ്പിക്കുന്നത്. ഈ അനുപ്രവേശം സംഭവിച്ചത് മുമ്പുള്ള ഞാൻ. അപ്പൊ എന്താ അതിന്റെ പ്രയോജനം? അത് അടുത്ത ഭാഷകാലം പറയുന്നു. അനുപ്രവേശസ്യ തദർത്ഥത്വ തദൈവഹമിതി വിജാനീയ. ഈ അനുപ്രവേശം എന്തിനു വേണ്ടി എന്ന് ചോദിക്കും. ആത്മാവ് നിർഗുണനും നിത്യമുക്ത ശുദ്ധനുമാണെങ്കിൽ ഇനി എന്തിനു വേണ്ടി പ്രപഞ്ച സൃഷ്ടി? ഇതെല്ലാം എന്തിനീ? സംസാരം എങ്ങനെ ഉണ്ടായി? എന്തിനുണ്ടായി? അതിന് സമാധാനങ്ങളുടെ ഭാഷകാരം പറയുന്നത് അനുപ്രവേശസ്യ തദർത്ഥത്വ. ഈ അനുപ്രവേശം കൊണ്ട് ഒരു ഗുണമുണ്ടാകുന്നു. എന്താണ്? തദൈവഹമിതി വിജാനീയ, അത് തന്നെയാണെന്ന് താനെന്ന് അറിയാൻ കഴിയുന്നു. അതാണ് എന്റെ ഒരു വിശേഷം. അതവിടെ അറിയാൻ പറ്റുന്നില്ല. അവിടെ സദൈവ കേവലം സത്തായിരുന്ന സമയത്ത്, കേവലം ആത്മസ്വരൂപമായിരുന്ന സമയത്ത് തദൈവാഹം, ഞാൻ തന്നെയാണ് അത് എന്നറിവുണ്ടാകുന്നില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അനുപ്രവേശമില്ല, പ്രപഞ്ചമില്ല, സംസാരമില്ല, ബന്ധനമില്ല, ഈ താതാത്മ്യഭാവമില്ല, ദ്വന്ദ്വ അനുഭവമൊന്നുമില്ല അവിടെ. അതുകൊണ്ട് തദൈവാഹം എന്നറിയാൻ അവിടെ കഴിയുന്നില്ല. പക്ഷെ ഇതറിയണം. അതിനുവേണ്ടി അനുപ്രവേശം നടത്തി. ഇവിടെ അറിയുന്നു. ഈ ജാഗ്രതത്തിൽ വരുമ്പോൾ, ഈ അനുപ്രവേശത്തിന് ശേഷം സുഷുപ്തിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റെല്ലാം വരുന്നു. ഗുരു വരുന്നു, ശാസ്ത്രം വരുന്നു, ഉപദേശം വരുന്നു, ശ്രവണമനനങ്ങൾ വരുന്നു, മറ്റ് സാധനങ്ങൾ വരുന്നു. എല്ലാത്തിന്റെ ആത്യന്തികമായ ഫലം എന്താണ്? തദേവാഹം. അന്നുമ്പ് പറഞ്ഞ അദൃശ്യാദിധർമ്മകം, ഏകം, ആനന്ദം, പരമാനന്ദം, അതാണ് താൻ എന്ന് അറിയുന്നു. അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടിയും അനുപ്രവേശവും. ഇത് നിഷ്പ്രയോജനമല്ല, ഇതിനൊരു പ്രയോജനം ഉണ്ട്, അതിന് യുക്തിയുണ്ട്. അവിടെ ഇതറിയാൻ കഴിഞ്ഞില്ല, അവിടെ ഏകമായി തന്നെ ഇരുന്നു. പക്ഷേ ഏകമായി ഇരുന്ന ആരാണ്? സത്ത് ചിത്ത് ആനന്ദം, സത്യജ്ഞാനം അനന്തമാണ്. അത് ചിസ്വരൂപമാണ്, ആനന്ദരൂപമാണ്. അപ്പോ അവിടെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. എന്താണ്? ഇതിനറിയാതിരിക്കുക എന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും അതുതന്നെ സൃഷ്ടി അത് അനുപ്രവേശം നടത്തി തദർത്ഥത്വ തദേവാഹം എന്നിവിടെ അറിയുന്നു. അതാണ് ഇതിന്റെ ഫലം. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ്. അതെന്താ അങ്ങനെ? അതാ ചിത്തിന്റെ സ്വഭാവമാണ്. അതിന് സ്വത്തായിട്ട് തന്നെ ഇരിക്കാം, സ്വത്തായിട്ട് തന്നെ ഇരിക്കാം. പക്ഷേ സ്വത്തായിട്ടിരുന്നിട്ട് അത് പോരാ. ചിത്തിന്റെ ഒരു സ്വഭാവവിശേഷം, അതിന് ഇതെല്ലാം ആകണം. എന്നിട്ട് ഇവിടെ ഇരുന്നതറിയും തന്നെ താണു. അറിവിൽ ഇതിനെല്ലാം നിരാകരിക്കുന്നു. വീണ്ടും തിരിച്ചു പോയാലോ? തിരിച്ചു പോയാൽ സത്തൈവ, വീണ്ടും സത്തായി തന്നെ ഇരിക്കുന്നു. അപ്പോ പിന്നെ നമുക്ക് ചോദിക്കാൻ കഴിയില്ല, ആത്മജ്ഞാനി ഉറങ്ങിയാൽ അജ്ഞാനിയാകുമോ? അത് ചോദിക്കാൻ കഴിയത്തില്ല. അവിടെ ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്നും ആകേണ്ട കാര്യമില്ല, ആവശ്യമില്ല അവിടെ. എന്തുകൊണ്ട്? സദേവ കേവല സത്ത് മാത്രമായിരുന്നു. ഇവിടെ ഈ ജാഗ്രതത്തിലാണ് ഒരാൾക്ക് ജ്ഞാനിയാകാനും അജ്ഞാനിയാകാനും എല്ലാം കഴിയും. ഇവിടെ രണ്ടും കഴിയും. ഇവിടെ അജ്ഞാനിയായി തിരിച്ചു പോയാൽ അവിടെ കേവല സത്ത് മാത്രം, അവിടെ ജ്ഞാനിയല്ല അജ്ഞാനിയുമല്ല. മടങ്ങി വരുമ്പോഴോ വീണ്ടും അജ്ഞാനിയായി ഇരിക്കുന്നു. ഇനിവിടെ ജ്ഞാനിയായി മടങ്ങിപ്പോയാലോ വീണ്ടും അവിടെ സത്ത് മാത്രം, ജ്ഞാനിയുമല്ല അജ്ഞാനിയുമല്ല. അതുകൊണ്ട് വേറെ തരത്തിൽ പറയും, എന്താണോ ഈ സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ ഒരു വിനോദമാണ് എന്ന് പറയും. അത് നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ജീവന്റെ ബുദ്ധി അനുസരിച്ച് നോക്കുമ്പോൾ, ജീവബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഇതിനൊരു തമാശ അല്ലെങ്കിൽ ഒരു വിനോദം എന്നേ പറയാൻ കഴിയും. ഇതില്ലാതിരുന്നൂടെ എന്ന് ചോദിക്കാമല്ലോ. കേവലം സത്തായി തന്നെ ഇരുന്നൂടെ പോരാ. വീണ്ടും ഇതിലേക്ക് വരുന്നു, അനുപ്രവേശം സംഭവിക്കുന്നു. ഇവിടെ തദേവാഹം ആ സുഹൃത്തനായിരുന്നവൻ തന്നെ, ഇവിടെ എനിക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ബന്ധനം മുക്തനൊന്നും ആയിട്ടില്ല എന്നറിയുന്നു. വീണ്ടും തിരിച്ചു പോകുന്നു. അതാണ് ജ്ഞാനവും മുക്തിയും. തദർത്ഥത്വ അനുപ്രവേശം അതിനുവേണ്ടിയിട്ടാണ്. തസ്യൈവം വിജാനത, അതുകൊണ്ട് ഇങ്ങനെ അറിയുന്നവന് ശുഭാശുഭേ കർമ്മണി ജന്മാന്തരാരംഭേ ന ഭവത. അതാണ് എന്റെ പ്രയോജനം, ഫലം. ശുഭാശുഭ കർമ്മങ്ങൾ, ഈ ശുഭാശുഭ കർമ്മങ്ങളെല്ലാം ഇവിടെ കാണും, ഈ ജാഗ്രതയിൽ കാണും. മുമ്പോ സുഷുതിയിലോ കേവലം സത്ത് മാത്രമായിരുന്നു. അവിടെ ഈ ശുഭാശുഭ കർമ്മങ്ങളല്ല, ജന്മാന്തരങ്ങളല്ല, ജന്മാന്തരത്തിന് കാരണങ്ങളല്ല. തദേവാഹം, ഞാൻ അത് തന്നെയാണ് എന്നറിയുന്നവന് ഇവിടുത്തെ ഈ ശുഭാശുഭ കർമ്മങ്ങളില്ല, പൂർണ്ണമായിട്ടുമില്ല. കാരണം അവിടെ അതില്ലല്ലോ. ആ സത്തായിരുന്നവന് ഈ ശുഭാശുഭ കർമ്മങ്ങളില്ല, അതാണ് ബോധ്യം വരുന്നത്. പിന്നെ ഇത് താൻ അതാണെങ്കിൽ ഇവിടെ അതെങ്ങനെ ഉണ്ടാകും? അതാണ് തത്വജ്ഞം. ഭവത ജന്മാന്തര ആരംഭങ്ങളായ ശുഭാശുഭ കർമ്മങ്ങൾ ഇല്ല ഇത്യവും ആനന്ദവല്യാം വിവക്ഷിതോർത്ഥം. ഇതാണ് ആനന്ദവല്യയിൽ വിവക്ഷിതമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ താല്പര്യം അതാണെന്നർത്ഥം. ഈ ശ്രുതി വായിക്കുമ്പോൾ ഓരോരുത്തരുടെയും സംസ്കാരമനുസരിച്ച് അവർക്ക് ഓരോ അർത്ഥം തോന്നും. ആ ഓരോ അർത്ഥത്തിനാണ് നമ്മൾ പേരിടുന്നത്. ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇങ്ങനെ പല പേരുകളിടുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് ഇതിന്റെ പരമമായ താല്പര്യം ഇതാണ്, ബന്ധം, മോക്ഷം, ആത്മാവ്, അനാത്മാവ് എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം, ജ്ഞാനം, അജ്ഞാനം, ഇതൊക്കെ താല്പര്യം ഇതാണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. താല്പര്യം മനസ്സിലാക്കിയാൽ പിന്നെന്താണ്? പരിസമാപ്താശ ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ ഇവിടെ അവസാനിച്ചു എന്ന് പറയാം. അത് ഓരോ വല്ലിയിലും അവസാനിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുകയാണ് എന്നുള്ള ആ തത്വത്തിന്റെ പരമമായ സ്ഥിതിയെ ഇവിടെ വെളിപ്പെടുത്തി. അതപ്പുറം ബ്രഹ്മവിദ്യാ സാധനം തപോവക്തവ്യം, അടുത്തും ബ്രഹ്മത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അടുത്ത് പ്രാധാന്യം ബ്രഹ്മവിദ്യയുടെ സാധനമായ തപസ്സിനാണ്. അടുത്ത് അച്ഛൻ മകൻ ഉപദേശിക്കുന്നു, അതിനു മുമ്പ് അച്ഛൻ മകൻ ഉപദേശിച്ചത് തന്നെ. പക്ഷെ അവിടെ മകന് ബോധിച്ചില്ല. ബോധിച്ചില്ലെങ്കിൽ എന്ത് വേണം? തപസ്, തപസ് കൂടാ സാധ്യമല്ല. അത് എന്തെങ്കിലും തപസ് വരാ, ബ്രഹ്മവിദ്യയ്ക്ക് സാധനമായ തപസ് വേണം. അതുകൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ തപസ്സെന്ന് പറയുന്നത് ശിഷ്യന്റെ ഭാഗത്തു നിന്ന്, ഉപദേശം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഭാഗത്തു നിന്ന്. ഗുരുവിന്റെ ഭാഗത്തു നിന്ന് ഉപദേശം പൂർത്തിയായി, പക്ഷെ ശിഷ്യന്റെ ഭാഗത്ത് ഫലം കാണുന്നില്ല. അത് എന്നും ഒരുപോലെ തന്നെ, അന്നും ഇന്നും ഏത് കാലത്തും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ പോരായ്മകളെ പരിഹരിക്കണം. തപോ വക്തവ്യം, അതുകൊണ്ട് അന്നാദി വിഷയാണിച്ച ഉപാസനായി ഉക്താനി, അന്നാദി വിഷയങ്ങളെ കുറിച്ചുള്ള ഉപാസനകൾ ഇവിടെ പറയുന്നു. അന്നം, പ്രാണൻ, മനസ്സ്, ആനന്ദം, ഇത്രയും വിഷയങ്ങളെ കുറിച്ചുള്ള ഉപാസന. ഉപാസന എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് പോലെ മണിയടിക്കുന്നതും ദീപാരാധന കാണിക്കുന്നതും ഒന്നുമല്ല, അത് മറ്റു തരത്തിലുള്ള ഉപാസന. ഇവിടെ അതല്ല, ഇവിടെ ഉപാസന എന്ന് പറയുന്നതും മനനം തന്നെ. വീണ്ടും ഇത്തരം സങ്കേതങ്ങളെ ആശ്രയിച്ചുള്ള മനനം വീണ്ടും തുടരുന്നു. ഉത്താനിത്യത ഇതമാരംഭിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഭാഗങ്ങൾ പറയുന്നത്. ഇവിടെ ആത്മവിദ്യയോട് അടുത്തു വരുന്ന ഭാഗങ്ങളിൽ ആത്മമനനം തന്നെ ഉപാസന എന്ന് പറയുന്നു. അതിലൂടെ അകന്നു വരുമ്പോൾ ഉപാസനകൾക്ക് വ്യത്യാസം വരും. കർമ്മങ്ങൾ, കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസനകളുണ്ട്. രണ്ടു തരത്തിലാണ് ശ്രുതിയിൽ ഉപാസന വരുന്നത്. ഒന്ന് ആത്മവിദ്യയോട് ചേർന്ന് വരുന്ന ഉപാസന, അത് ആത്മമനനം തന്നെ. ശ്രവണം കൊണ്ട് സാധിക്കാത്തത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള മനനം. ചിലത് കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസന, അത് ആ കർമ്മത്തിന്റെ ഫലത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്യാനം. ഇവിടുത്തെ ഉപാസന എന്താണെന്ന് അടുത്ത് പറയുന്നു. ആഖ്യായിക വിദ്യാസ്തുതയെ, ഇതൊരു കഥയാണ്. ഭക്ഷ്യകാരൻ ഇതിനെ കഥയെന്നേ പറയുന്നുള്ളൂ. ഭൃഗു എന്ന് പറയുന്ന ഒരു പിതാവും, ഭൃഗു എന്ന് പറയുന്ന ഒരു പുത്രനും, ഭരണനെന്ന് പറയുന്ന പിതാവും ഉണ്ടെന്നൊന്നും പറയുന്നു. ഉണ്ടായിരിക്കില്ലായിരിക്കും, പക്ഷെ ഇതിനെ കഥയായിട്ടെടുത്താണ്. ഇങ്ങനെ ഇത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത് വിദ്യാസ്തുതയെ, വിദ്യസ്തുതിക്കുന്നതിന് വേണ്ടി. എങ്ങനെ? പ്രിയായ പുത്രായ പിത്ര ഉക്ത, ഒരു പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയനായിരിക്കുന്നത് പുത്രനാണ്. ഇപ്പൊ പിതാവ് പുത്രന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. തന്റെ പുത്രന് പിതാവ് ഉപദേശിച്ചത് പുത്രന്റെ ആത്യന്തികമായ ക്ഷേമത്തിന്, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പിതാവ് പുത്രന് ഉപദേശിച്ചാണെങ്കിൽ ഇതൊരു ജീവന് എത്രമാത്രം ശ്രേയസ്കരമാണ്. ഏതൊരു ജീവനും ഇത് ആത്മകല്യാണത്തിനായി സ്വീകരിക്കാമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഉപായമാണ് എന്നിങ്ങനെ വിദ്യസ്തുതിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് കഥ പറയുന്നു. പിതാവ് പുത്രൻ ഉപദേശിച്ചു. ഭൃഗുർവൈ വാരുണിഹി, വൈശബ്ദ പ്രസിദ്ധ അനുസ്മാരവും ഭൃഗുരി ദേവനാമ പ്രസിദ്ധവും അനുസ്മാരതി. മുമ്പ് ഭൃഗു എന്ന് പറയുന്ന ഒരു ഋഷി ഉണ്ടായിരുന്നു, അത് വാരുണിയാണ്, വരുണന്റെ പുത്രനാണ്. വരുണർ വരുണസ്യപത്യം വാരുണർ, അതുകൊണ്ട് അവന് വാരുണി എന്നും പേരുണ്ട്. വരുണം പിതരം ബ്രഹ്മ വിജിജ്ഞാസു ഉപസസാര ഉപഗതവാൻ, അവന് ബ്രഹ്മം എന്താണ് അറിയണമെന്ന് ആഗ്രഹമുണ്ടായി. താൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായി. അവൻ വിദ്വാനായ തന്റെ പിതാവിനെ തന്നെ സമീപിച്ചു. എന്നിട്ടെന്തു പറഞ്ഞു? അധീഹി ഭഗവു ബ്രഹ്മ, അങ്ങ് ഭഗവു ഭഗവ അങ്ങ് ബ്രഹ്മ അധീഹി, എന്താണ് ആ ബ്രഹ്മം എന്നെ ഉപദേശിച്ചാലും ഈത്തനേന മന്ത്രേണ. അധീഹി ഭഗവു ബ്രഹ്മേതി സജ പിതാ വിധിവത് ഉപസന്നായ തസ്മൈ പുത്രായ ഏതത് വചനം പ്രവാച. ആ പിതാവ് വിധിവത് ഉപസന്നായ, വിധിപ്രകാരം തന്നെ സമീപിച്ചു. ഗുരു വസത്തി, ഗുരുവിനെ പ്രാപിക്കുക. അവിടെ എല്ലായിടത്തും ഇതാവർത്തിക്കും. പക്ഷേ വിധിവത്, വിധിപ്രകാരം സമീപിക്കണം. വിധിപ്രകാരം എന്ന് പറയുമ്പോൾ ആ സത്യത്തെ അറിയുന്നതിനുള്ള ജിജ്ഞാസയോടുകൂടി ആയിരിക്കണം. അവിടെ മറ്റ് താല്പര്യങ്ങളൊന്നും പാടില്ല. വിധിവത് പ്രസന്നനായ ഗുരുവിനെ സമീപിക്കുന്നത് അതിനുവേണ്ടി മാത്രം. തസ്മൈ പുത്ര ഏതദ്വചനം പുത്രവാച, അങ്ങനെ തന്നെ സമീപിച്ച ആ പുത്രനോട് എന്താണ് പിതാവ് പറഞ്ഞത്? അദ്ദേഹി ഭഗവ് ബ്രഹ്മ, ബ്രഹ്മ എന്താണെന്ന് എന്നെ ഉപദേശിക്കൂ. പിതാവ് എന്താ പറഞ്ഞത്? അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചം എന്നാണ് ആദ്യം പറഞ്ഞത്. അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചം, ഇത്രയും ഈ പുത്രന് പരിചയമുള്ള കാര്യങ്ങളാണ്. ആദ്യം ഇത്രയും പറഞ്ഞു. ബ്രഹ്മത്തെയാണ് ചോദിച്ചത്, മറുപടി പറഞ്ഞിട്ടുണ്ടോ? അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചം. അന്നം ശരീരം, അത് ആദ്യമായിട്ടുള്ളത്. ഈ അന്നം ശരീരം എന്ന് പറയുന്നത് എന്താണിത്? അന്നമയമാണ്, അന്നത്തിൽ നിന്നുണ്ടായതാണ്. ഇവിടെ മുമ്പ് ചർച്ച ചെയ്തു അന്നമയ കോശത്തെക്കുറിച്ച്, പ്രാണമയ കോശത്തെക്കുറിച്ച് പറഞ്ഞു, മനോമയ കോശത്തെക്കുറിച്ച് പറഞ്ഞു, ആനന്ദമയ കോശത്തെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അന്നം എന്ന് പറയുന്നതിന് ഭക്ഷണം എന്നുള്ള അർത്ഥമുണ്ട്, ആ അർത്ഥം എടുക്കുന്നതിനും ദോഷമുണ്ട്. കാരണം ഇത് അന്നകാര്യമാണ്. ഇവിടെ വിവേചനത്തിൽ പറയും അന്നം എന്ന് പറയുമ്പോൾ വിരാട്, അങ്ങനെ എടുക്കാം. കാരണം കേവലം ഒരു ശരീരമല്ല, ഈ പ്രപഞ്ചം തന്നെ ഒരു ശരീരമാണ്. അപ്പോൾ പ്രപഞ്ചമാകുന്ന ശരീരത്തെ എടുക്കും, യഥാർത്ഥം എടുത്താലും ദോഷമില്ല. ഭക്ഷ്യകാലം പറയുന്നു അന്നം ശരീരം, തദ്ഭ്യന്തരം ച പ്രാണം, അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അത് പ്രാണം. എന്താണ് അത്താരം? ഭോക്താവ്, അധിക്കുന്നവൻ, അന്നത്തെ അധിക്കുന്നവൻ, വിഷയങ്ങളെല്ലാം അധിക്കുന്നവൻ, ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, പ്രാണൻ അങ്ങനെ പറയുന്നത്. കാരണം ഈ പ്രാണൻ ഈ ശരീരത്തിൽ ഈ അന്നത്തിൽ നിലനിൽക്കുന്ന കാലം മാത്രമേ അവിടെ അത്താവുള്ളൂ, അധിക്കുന്നവനുള്ളൂ. പ്രാണൻ പോയാൽ ഇവിടെ വിഷയഗ്രഹണമില്ല, അന്നഗ്രഹണവുമില്ല. അതുകൊണ്ട് പ്രാണനാണ് ഇവിടുത്തെ അത്താവ്, ഇതെല്ലാം ഗ്രഹിക്കുന്നവൻ. എന്തിന്റെ സഹായത്തോടുകൂടി വിഷയങ്ങൾ ഗ്രഹിക്കുന്നു? ഉപലബ്ധി സാധനാനി ചക്ഷുശ്രോത്രം മനോ വാചം ഇത്യേതാനി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം പറഞ്ഞില്ല. ഇത് ഉപലബ്ധി സാധനമാണ്. എന്തിന്റെ ഉപലബ്ധി? ഈ വിഷയങ്ങളുടെ ഉപലബ്ധി, അന്നത്തിന്റെ ഉപലബ്ധി. അത് മാത്രമല്ല, ബ്രഹ്മ ഉപലബ്ധ ദ്വാരാണി, ബ്രഹ്മ ഉപലബ്ധിക്കും ഇത് തന്നെ ഉപായം. മനസ്സില്ലാതെ മനനം ചെയ്യാൻ കഴിയില്ല, ശ്രോത്രമില്ലാതെ തത്വം ശ്രവിക്കാൻ കഴിയില്ല. അപ്പോ ഏതെന്നാണോ വിഷയ ഉപലബ്ധിക്ക് ഉപായങ്ങളായിരിക്കുന്നു, അത് തന്നെ ബ്രഹ്മ ഉപലബ്ധിക്ക് ഉപായങ്ങളായിരിക്കുന്നു. ആദ്യം അതിനെ കുറിച്ച് പറഞ്ഞു, അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചം എന്ന് പറഞ്ഞു. എന്താണ് അവനെ ഓർക്കുകയാണ്, എന്താണ് ബ്രഹ്മം? ആദ്യം നീ ഇതെല്ലാം മനസ്സിലാക്കുക, നിന്റെ ശരീരം, പ്രാണം, ചക്ഷുശ്രോത്രം, മനം, അതിനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? അത് ഇതിനകം തന്നെ അറിയാമല്ലോ. ഇനി പിതാവ് ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രഹ്മ ഉപലബ്ധിക്ക് ഉള്ള ഉപായങ്ങളായി അതിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് വിഷയ ഉപലബ്ധിക്കുള്ള ഉപായങ്ങളാണ് ആയിട്ടാണ് ഇതിനെ ധരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോരാ. ഉക്ത്വാരഭൂതാനേയും ഏതാനി അന്നാദീനേയും, ആദ്യം അതിനൊന്ന് ഓർമ്മിപ്പിച്ചു. അറിയാമെന്നുള്ള കാര്യമാണ്, അറിയാത്ത കാര്യമില്ല. അറിയാം എന്നുള്ള കാര്യത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുക എന്ന് പറയും. തം ഭൃഗും ഹോവാച ബ്രഹ്മണോ ലക്ഷണം. അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതിനൊരു അടയാളം പറഞ്ഞു കൊടുക്കുന്നു.